Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ಸಿಗಿ ಅನ್ಯತ್ರ ಸದಾಯತನಾ ಮನಸ್ಸಿಲಾಕೊಟ್ಟವನೇ ವಿಷಕುಂದೀವ ಪುರುಷನ್ ಭಕ್ಷಣ ಕಳಿಕೊಂಬೋದು ಅತಿ ಶಿಕ್ಷತಿ ನಾಮ ಆಪ ದೇವತ ಅತಿ ನಯಂದೆ ಜಲಮಾನ ಆ ಭಕ್ಷಣತ್ತ ನಯಿಕ್ಕುವುದು ಅದುಕೊಂಡ ಇವಿದೆ ಪರಿನ ಗೋನಾಯ ಪಶುವಿನೆ ನಯಿಕ್ಕುವನ ಗೋನಾಯ ಅನ್ನೋನೆ ಭಗೋದ ಗೋನಾಯೋ ದಾಮ್ನಿ ಗೋನಾಯಿ ತಿಚ್ಚಿದೆ ಗೋಪಾಲ ಪಶುವಿನೆ ನಯಿಕ್ಕುವನೆ ಗೋನಾಯ ತದಾ ಅಶ್ವನ್ ನೈದಿ ಅಶ್ವನಾಯು ಅಶ್ವಪಾಲ ಕುದುರೆ ನಯಿಕ್ಕುವವನೆ ಅಶ್ವಪಾಲನ ಅಶ್ವನಾಯನ ಬರೆಯುವುದು ಪುರುಷನಾಯ ಪುರುಷನ್ ನೈದಿ ರಾಜ ಸೇನಾಪತ್ರ ಪುರುಷನ್ಮಾರೆ ನಯಿಕ್ಕುವವನೆ ಪುರುಷನಾಯನ ಬರೆಯುವುದು ರಾಜಾವನು പറയാം ಸೇನಾಪತಿಯೇ പറയാം ಏವಂ ತತ್ತದಾಪ ಆಜಷ್ಟದೆ ಲೌಕಿಕ ಅಶ್ವನಾಯಿ ಅದುಪೋಲೆಯಾಣ್ ಈ ಜಲತ್ತೆ ಮನುಷ್ಯ ಸಾಧಾರಣ ಪರಿಣ ಅಶ್ವನಾಯ ಪಟಗಣಿಗಾಯಿಂಗುರೀರಂಗುತ್ಪದ್ಯ ಸುಮ್ಯ ಪರಯ അങ്ങനെ അന്നം കഴിക്കുന്നു, ജലം അന്നത്തെ നയിക്കുന്നു, അത് ഉള്ളിച്ചെല്ലുന്നു. അസിതേന അന്നേന, അങ്ങനെ ഭക്ഷിച്ച അന്നത്തിൽ നിന്നാണ് ഈ ശരീരം നിഷ്പാദിതം, ഈ ശരീരം വളർന്നത്. ആ ശരീരം ഏതുപോലെ വടകണികായും വശങ്കു അങ്കുർ ഉത്പത്തി, വടബീജത്തിൽ ആൽവൃക്ഷത്തിന്റെ ബീജത്തിലിരിക്കുന്ന അങ്കുരത്തെ പോലെ ശിംഗം, അങ്കുരം പോലെ അത് പ്രകടമായതാണ് ഈ ആൽവൃക്ഷമായി മാറിയത്. ഉദ്ഗത, അതിൽ നിന്ന് പ്രകടമാണ് ശരീര ആൽവൃക്ഷത്തിൽ നിന്ന് ഈ മഹത്തായ ആൽവൃക്ഷം ഉണ്ടായി. അതുപോലെ ഈ മുൻശിംഗം കാര്യം ശരീരാക്കിയത് കൊടാതി ശിംഗവതുത്പതിതം. അതുപോലെ ശിംഗം എന്ന് പറഞ്ഞ കാര്യം, ഇവിടെ എന്താണ് ആ കാര്യം? ഈ ശരീരം വടബീജത്തിൽ നിന്ന് വടം ഉണ്ടായതുപോലെ ഇത് ഉണ്ടായതാണ്. സുഹൃജാനീഹി കിം തത്ര വിജ്ഞയമിപ്പിച്ചത് സുന്ദിതം സുഹൃത് ശരീരം നമൂലം മൂലരഹിതം ഭക്ഷിതിഹസ്യത. അതിലെന്താ ശരീരം ഉണ്ടായി വടബീജത്തിൽ നിന്ന് വടം ഉണ്ടായത്? ഇതിലെന്താ മനസ്സിലാക്കേണ്ടത്? മനസ്സിലാക്കുന്നത് നമൂലം, ഇതിനൊരു കാരണമില്ലാതെ ഉണ്ടാകത്തില്ല, അതറിയണം. ഈ ശരീരത്തിന്റെ ഭൗതികമായ ശരീരത്തിന്റെ കാരണം അതറിഞ്ഞാൽ മതി. അത് ആ കാരണം തത്തിൽ എത്തിച്ച് അന്വേഷണം. അതാണ് അടുത്ത് പറയുന്നത്, യദ്ദേവൻ സമൂലമിതം ശരീരം വടാതി ശംഖവ തസ്യ ശരീരത്തെ കൊമ്മൂലം വടത്തിൽ നിന്ന് വട ബീജത്തിൽ നിന്ന് അങ്കുരം ഉണ്ടായതുപോലെ ഏതൊരു ബീജത്തിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടായത്? അതിന്റെ കാരണം സസ്യം മൂലം അതന്യത്ര അന്ന, ഇതിന്റെ കാരണം അന്നമാണ്. അന്നം മൂലം ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന അന്നമാണ്. വടവൃക്ഷത്തിന് കാരണമായിരിക്കുന്നത് വടകണികയാണ്. കഥം അസിതം ഹി അന്നം മധുരദ്രവീകൃതം ജാഠരയുണ്ടാക്കുന്ന ആ പക്ഷിമാണ് ദിവസഭാവേന പരിണമത്തെ. അന്നത്തിൽ നിന്ന് ശരീരം ഇങ്ങനെ ഉണ്ടാകുന്നു പറയുന്നു. ഭക്ഷിക്കുന്ന ഭക്ഷണം ഉള്ളിൽ പോയി അത് ദ്രവമായി ജലത്തോട് കൂടി ചേർന്ന് ഇവിടെ ജാഠരാഗി അതിനെ ദഹിപ്പിച്ച് രസമായി പരിണമിപ്പിക്കുന്നു. രസാത് സ്മോളിതം, ആ രസത്തിൽ നിന്ന് സ്മോളിതം ഉണ്ടാകുന്നു. അതിൽ നിന്ന് മാംസം, മാംസത്തിൽ നിന്ന് മേധസ്, മേധസ്സോ അസ്ഥി. ഇനി അസ്ഥികൾ, അതിൽ നിന്ന് മജ്ജ, മജ്ജയിൽ നിന്ന് ശുക്രം. ഇങ്ങനെ ശരീരത്തിലെ ധാതുക്കളെല്ലാം ഈ അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നു. ഈ ധാതുക്കളുടെ സമൂഹമാണ് ഈ ശരീരം. ഇതിനന്നം കാരണമായി തഥാ യോഷിത് ഭുക്തം ചാന്നു ഇവരെ സ്ത്രീ ഭക്ഷിക്കുന്ന ഇത് കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു. അത് ഉണച്ചെന്ന് രസാതിക്രമേണ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രസാത് സോളിതം, സോളിത മാംസം, മാംസം മേതോ, മേധസ്സോ അസ്ഥി, അസ്ഥിഭ്യ മജ്ജ, മജ്ജായ ലോഹിതം ഭോഗി, രക്തം ഉണ്ടാകുന്നു എന്നർത്ഥം. പുരുഷന് സ്ത്രീ ശുക്ര സോണിതങ്ങളുടെ സമീപം കൊണ്ടാണ് സന്തതി ഉണ്ടാകുന്നത്. താഭ്യാം ശുക്ര സോണിതാഭ്യാം അന്നകാര്യാഭ്യാം സംയുക്താഭ്യാം അന്നേന ഏവം പ്രത്യഹം ബുദ്ധിമാനേന ആ പൂജ്യമാണ് അഭ്യാം കുട്ടിയും ഇവ മുക്കുണ്ടഹി പ്രത്യഹം ഉപജീയമാണോ അന്ന മൂലോ ദേശങ്ക പരിനിഷ്ഠന. മണ്ണുകൊണ്ട് എങ്ങനെയാണോ ഭിത്തിയും മറ്റും ഉണ്ടാക്കുന്നത്, അന്നം കൊണ്ട് ആ ശിശു ശരീരം വളർന്ന് പ്രതീക്ഷണം വളർന്ന് വലുതായിത്തീരുന്നു. ആ ശരീരത്തിന് കാരണമായിരിക്കുന്നതോ ബീജം പറയുന്നു. അന്നകാര്യമായ ശുക്രശോണിതങ്ങൾ, അതിൽ നിന്നാണ് ആ ശരീരം ഉണ്ടായത്. അത് പിന്നീട് സദാപക്ഷിക്കുന്ന അന്നം കൊണ്ട് വൃദ്ധിയെ പ്രാപിക്കുന്നു, സ്ഥൂലമായ വലുതായ ശരീരമായി മാറുന്നു. ഇത് അന്നകാര്യമാണ്. ദേഹശൃംഗസ്യ മൂലം അന്നം നിർദ്ദിഷ്ടം തദവി ദേഹവത് വിനാശ ഉത്പത്തിമത്വാ കസ്മാചിത് മൂല ഉത്പതിത ശൃംഗ ഏവേദി കൃത്വാഹ. അങ്ങനെ ആ ദേഹശൃംഗ ദേഹമാകുന്ന കാര്യത്തിൽ നിന്നും മൂലമായിരിക്കുന്ന കാരണമായിരിക്കുന്ന അന്നമാണ്. അതുമെന്താണ് ദേഹവത് വിനാശ ഉത്പത്തിമത്വാ, ദേഹത്തെ പോലെ അതിനും ഉത്പത്തി വിനാശം കൊണ്ട് അന്നത്തിന് അന്നവും പറയുന്നതിന്റെ കൂടെ ഉദ്ദേശിക്കുന്ന പുതിയ തത്വമാണ്. കസ്മാഞ്ചിത് മൂലം ശൃംഗ, അതുകൊണ്ട് ഈ ശരീരം എന്തിനാണുള്ള യഥാ ദേഹ ശൃംഗ അന്നം മൂല ഏമേവ കല സൗമ്യ അനേന ശൃംഗേന കാര്യഭൂതേന ആപോ മൂലം അന്യസ്യ ശൃംഗസ്യ നിത്യത്വ അതുകൊണ്ട് എങ്ങനെയാണോ ഈ അന്നത്തിൽ നിന്ന് ശരീരം ഉണ്ടായത്, അതുപോലെ ഈ ശരീരം ഉണ്ടായത് ജലത്തിൽ നിന്നാണ്. ജലകാര്യമാണ് ശരീരം. അപ്പാമപി വിനാശോത്പത്തി മുത്വശുംഗത്വമേവേദി അധ്യസ്വമി ശുംഗീനകാര്യം കാരണം തേജോ മൂലമന്ദിച്ച. ഇനി ജലത്തെ കുറിച്ച് ചിന്തിച്ചാലോ അത് ഉണ്ടായി നശിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് കാരണമായിട്ട് ജലമാകുന്ന ശുംഗം, അതായത് കാര്യം, അതിന് കാരണമായിട്ടൊരു തേജസ്സുണ്ട്. ആണ് സ്വാമി ശുംഗേന തേജോ മൂലമന്യച്ച തേജസ്സ സ്വാമി ശുംഗേന സന്മൂലമന്യച്ച. അതൊക്കെ വ്യാഖ്യാനിക്കുന്നു. തേജസ് ശുംഗത്വമിരി തേജസ സ്വാമി ശുംഗേന സന്മൂലമേകമേ വാദ്യം പരമാർത്ഥ സത്യം. അങ്ങനെയാണെങ്കിൽ തേജസ്സിന് എന്താ കാരണം? നേരത്തെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു. അവിടെ പറഞ്ഞു സൃഷ്ടി തത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടായി, അത് തേജോ അന്നം ആണ്. അങ്ങനെയാണെങ്കിൽ തേജസ്സിന് കാരണം ഇരിക്കുന്നത് വിനാശ ഉത്പത്തിയോടുകൂടിയ തേജ കാര്യത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? സത്താണ്. സദ്ഗുണമേകമേ വാദ്യം പരമാർത്ഥ സത്യം. ഇവിടെ രണ്ടു കാര്യങ്ങളാണ് പറയുന്നത്. യസ്മിൻ സർവവിധം വാചാരംഭണം വികാരോ നാമധേയം അമൃതം രജോ സർപ്പാദി വികൽപ്പജാതം അധ്യക്ഷം അവിദ്യ. തേജസ്സിന് കാരണമായിരിക്കുന്ന സത്താണ്, അത് ഏകമേ വാദ്യതീയാണ്. ഏകമേ വാദ്യതീയം എന്ന് പറഞ്ഞാൽ ഏകമായ വാദ്യതീയമായ പരമാർത്ഥ സത്യം സത്താണ്. യസ്മിൻ സർവവിധം വാചാരംഭണം വികാരവും നാമധേയം, അതിലാണ് ഈ കാണുന്ന സർവ നാമരൂപങ്ങളും. അനൃതം അനൃതമാണവ രജ്വാമിവ സർപ്പാദി വികൽപ്പജാതം. രജ്വാദികൾ എങ്ങനെയാണ് സർപ്പാദികളെ ആരോപിച്ചിരിക്കുന്നത്, അതുപോലെ അധ്യസ്ഥമ വിദ്യയാവിതുകൊണ്ട് പ്രദർശിച്ചത് സന്മൂലാഹ സത്വനാഹ സ്വമീമാഹ സ്ഥാവര ജംഗമനുഷ്യനാഹ സർവപ്രജാഹ ന കേവലം സന്മൂലായ വൈദാനിയ വിസ്തൃതികാലേ സദായതന സദാശ്രയവ നഹിമൃതം അനാശ്രിത്യ ഘടാദേഹി സത്വത്തെ ദുർവാസി അതോ മൃത സന്മൂലത്വാ പ്രജാന സദായതനം യാസം സദായതനാഹ സജാഹാം ചെയ്തു സത്പ്രതിഷ്ഠ സദൈവ പ്രതിഷ്ഠാനയ സമാപ്തി അവസാനം പരിശേഷു യാസം താഹ സത്പ്രതിഷ്ഠാഹ സന്മൂലാഹ സത്കാരണാഹ സ്വമീമാഹ സ്ഥാവരജംഗമനുഷ്യന സർവപ്രജാഹ സ്ഥാവരജംഗമരൂപത്തിലുള്ള ഈ പ്രജകളെല്ലാം, മനുഷ്യ പക്ഷ്യാദികളെല്ലാം, ഇതൊക്കെ ഇവനെ സന്മൂലാഹ വെറും സന്മൂലമെന്നല്ല പറയുന്നു. മറിച്ചോ ഇതാനും സ്ഥിതികാലിയ സദായത്തിനാഹ, ഇപ്പോ ഈ സ്ഥിതികാലത്തിലെ സത്തിനെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ്. അവയ്ക്ക് സ്വന്തമായ നിലനിൽപ്പില്ല. സദാശ്രയ ഇവ സത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഇവിടെ തുടങ്ങിയത് എങ്ങനെയാണ്? സദൈവ സംഗീതം ഗ്രാഹി സൃഷ്ടിക്കുമ്പുള്ള കാര്യം പറഞ്ഞത് സത്. അത് തന്നെ ജാഗ്രത സ്വപ്നങ്ങൾക്കപ്പുറമുള്ള കാര്യം, സൃഷ്ടിയുള്ള കാര്യം, സത്ത് രണ്ടു ഒന്നാണ്. ആ സത്താണ് ഇതിന് സർവത്തിനും കാരണമായിരിക്കുന്നത്. ആ സത്താണ് ഇദാനിമ വിസ്ഥിതികാലി. ഈ സ്ഥിതികാലത്തിലും ആ സത്തിനെ ആശ്രയിച്ചിട്ടാണ് ഈ നാമരൂപങ്ങൾ നിലനിൽക്കുന്നത്. ആ നാമരൂപങ്ങൾ സത്തിന് ധന്യമല്ല, സത്ത് തന്നെയാണ്. സദാശ്രയ ഇവ എല്ലാ സത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നത്. ആ സത്തിനെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. സത് സത്ത് സ്വമിയാണ് ഈ സത്തിനെ ബോധിപ്പിക്കുകയാണ്. രണ്ടു തരത്തിൽ ബോധിപ്പിക്കുന്ന ആന്തരികമാണ്. ആന്തരികമായി എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്ന സൃഷ്ടികളുടെ ആന്തരികമായ വിശകലനത്തിന്റെ, മറ്റൊന്ന് ബാഹ്യമായി പഞ്ചഭൂതങ്ങളുടെ ശാസ്ത്രീയമായ വിശകലനത്തിൽ. പഞ്ചഭൂതങ്ങൾ അഞ്ചാണ് അത് എത്തിച്ചത് എന്നതാണ്, അതിന്റെ കാരണം ഇന്നത് ഉള്ള കാര്യം കാരണം തന്നെയാണ് എന്നിങ്ങനെ ബാഹ്യമായും ആന്തരികമാണ് രണ്ടു തരത്തിലും സത്തിനെ സമർപ്പിക്കുകയാണ്. അനാശ്രയിക്കപ്പെട്ട ദേഹി സത്വത്തെ ദുർവാദ മൃത്യുനെ ആശ്രയിക്കാതെ ഘടത്തിനെന്താ ഇവ ഘടത്തെ കണ്ടിട്ട് നമ്മൾ പറയുന്നത് ഇതുള്ളതാണ് ഇല്ലെന്ന് പറയാൻ കഴിയില്ല, നേരിട്ട് കാണുന്നതാണ്. പക്ഷെ അവിടെ ഉള്ളത് എന്താണ്? മൃത്താണ്. മൃത്തിന്റെ ഉണ്മയാണ് നമ്മൾ പറയുന്നത് ഘടത്തിൽ ആരോപിക്കുകയുണ്ട്. ഇവിടെ ഉണ്ട് പരിശോധിച്ചാലറിയാം, അവിടെ മൃത്തല്ലാതെ രണ്ടാമതൊരു വസ്തുവില്ല. ഉള്ളത് ഒരു നാമരൂപമാണ്, അത് പരമാർത്ഥമാണ്. അതുകൊണ്ട് മൃതമനാശ്രയത്തി കടാതെ സത്വസ്ഥിതി നിർവാസി, മൃതനെ ആശ്രയിക്കാതെ കടാദികളുടെ സത്വമോ സ്ഥിതിയോ ഉണ്ടാകത്തില്ല. ഒടുവിൽ സത്പ്രതിഷ്ഠ, സദൈവ പ്രതിഷ്ഠ, നേഹ സമാപ്തി അവസാനം പരിശേഷു. അതോ മൃദ്വത് സന്മൂലത്വത് പ്രജാന സദായതനയസന്ത സദായതനാഹ പ്രജാഹ. സദായതന സത്തിനെ ആശ്രയിച്ചിരിക്കുന്നവരാണ് ഈ പ്രജകളെല്ലാം. സദൈവ പ്രതിഷ്ഠ ലയസമാപ്തി അവസാനം പരിശേഷ വ്യാസന്ത സത്പ്രതിഷ്ഠ. സത്തിൽ ഇതെല്ലാം അവസാനിക്കുന്നു. പ്രതിഷ്ഠ പറയുന്ന ലയ, ഇതിന്റെ സമാപ്തി, ഇതിന്റെ അവസാനം. പരിശേഷി സത്ത് ശേഷിക്കുന്നു. സത്ത് നാമരൂപാത്മങ്ങളെല്ലാം സത്തായി ശേഷിക്കുന്നില്ല. നാമങ്ങൾ രൂപവും അനുദമാണ്, പക്ഷെ സത്ത് ശേഷിക്കുന്നു. സദാത്മന സ്ഥിതി ചെയ്യുന്നു. ആ സത്തിനെ കുറിച്ചാണ് ഇതുവരെയും ചർച്ച ചെയ്യുന്നത്. സദേവ തുടങ്ങി ഇതുവരെ പ്രകടനത്തിൽ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ സത്തിനെ കുറിച്ചാണ്. ആ സത്ത് സമത്തിൽ ഇന്നാണ് എന്ന് ബോധിപ്പിക്കുന്നു. ആന്തരികമായും ബാഹ്യമാണ്. ഏത് രീതി ചിന്തിച്ചാലും ശരി സത്ത് തന്നെയാണ്. സർവാധാര സത്ത് തന്നെയാണ്, താനും സത്ത് തന്നെയാണ്. പക്ഷെ അനുഭവത്തിൽ അങ്ങനെ സത്തിനെ ഉറപ്പിക്കുന്ന എന്തുകൊണ്ടാണ്? അനുഭവത്തിൽ ഓരോ പുരുഷനും മനസ്സിലാക്കുന്ന എന്താണ്? താൻ ഉണ്ടായി നശിച്ചു പോകുന്നതാണ്. ഇത് തന്റെ നാശത്തെ കുറിച്ച് എല്ലാവർക്കും ആശങ്കയുണ്ട്, ഭയമുണ്ട്. സത്യപ്രതിഷ്ഠത്തിലാണ് ഇതിന്റെ സമാപ്തി. നശിക്കുന്നില്ല
വിശേഷം. ഗുണായി വസ്തുനായി പുരുഷനായി ഇത്യേവം തേജാധിഷ്ഠേ ഉദന്യേതി തത്ര ഏത് ദൈവശിംഗം ഉത്പതിതം സംവിജാനീഹി ഏതം അമൂലം ഭൂഷ്യതീതി. അതീതാനി അപ്സംഗദ്വാരേണ തത്തോ മൂലത്തെ അനുഗമാക്കാരി. എന്തിന് സൃഷ്ടിയെ കുറിച്ച് പറയുന്നു? തത്തിൽ നിന്നും തേജസ്, ജലം, പൃഥ്വി ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആകാശം, വായു, തേജസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഏതിനീ പറഞ്ഞാണ് ബാഹ്യമായി പ്രപഞ്ചത്തെ എന്തിനു നിരൂപണം ചെയ്യുന്നു? പ്രപഞ്ചത്തിന്റെ രഹസ്യത്തിന് പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് സത്തിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചത്തിന്റെ രഹസ്യം ഇല്ലാതാണ്. സത്ത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം. ഇന്ന് മനുഷ്യൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പ്രപഞ്ചത്തെ പരിശോധിച്ചു നോക്കി. പ്രപഞ്ചത്തിനുള്ളിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യം ഉണ്ടാവില്ല. പ്രപഞ്ചത്തിന്റെ രഹസ്യം പ്രപഞ്ച ബാഹ്യമാണ്. അതാണ് പ്രപഞ്ചാധാരം എന്ന് പറയുന്നത്. അതാണ് പ്രപഞ്ച മൂലം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുകയല്ല, പ്രപഞ്ച ബാഹ്യമായി നിൽക്കുന്നു. പ്രപഞ്ചം അതിൽ ആരോപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ അതിൽ നിന്ന് വേറിട്ടൊരു സത്യത്വമില്ല. ആ മൂലത്തെ അതറിയണം. സത്ത മൂലത്തെ അനുഗ്രഹം മാത്രം. അതാണ് സത്തായ മൂലം. അങ്ങനെ ഗ്രഹിക്കണം. ഇത് സദ്വാദം എന്ന് പറയുന്നു. സദ്വാദം അസ്തിത്വവാദം അദ്വൈതത്തിന്. കേവല അസ്തിത്വവാദം വാദത്തിന്റെ പറച്ചിൽ തന്നെയാണ് തർക്കം. വാദപ്രവാദം എന്നുള്ളത് കേവല അസ്തിത്വം അല്ലെങ്കിൽ കേവല സത്വം, അതാണ് പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത്. അത് തന്നെയാണ് പ്രപഞ്ചമായി പരിണമിച്ചിരിക്കുന്നത്. പ്രപഞ്ചം അതിൽ നിന്ന് വേറെയല്ല. അതാണ് അതിന്റെ സദ്വാദം. ആ സത്തിന് പിന്നീട് പേര് കൊടുക്കുന്നതാണ് ഈശ്വരൻ. ഇത്രയും ഗഹനമായ ഒരു ചർച്ച നടത്തുമ്പോഴും സത്തിന് സംബന്ധിച്ചു ഇതാ സത്തിനെ യോജിപ്പിച്ച് തത്വമസി എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ ശ്രുതിയിലോ അല്ലെങ്കിൽ ഭാഷകാരനോ ഈശ്വരൻ എന്നുള്ള വാക്കേയും ഉപയോഗിക്കുന്നു. സത്യം പറയാൻ കാരണം നമ്മൾ സാറിന് പറയും അദ്വൈതം പഠിപ്പിക്കുന്ന ഈശ്വരനും നീ ഒന്നാണെന്നാണ്. അത് ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് ഈശ്വര ശബ്ദം. കാരണം ഈശ്വരത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം വേറെയാണ്. സർവജ്ഞനായ ഈശ്വരൻ അങ്ങനെ ഈശ്വരനെ കുറിച്ച് ചോദിക്കുകയുണ്ട്. സർവജ്ഞനായിരിക്കുന്ന ഈശ്വരനും താനും ഒന്ന് തന്നെ എന്നൊരു ബോധം ഒരു ജീവന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് കേവലം അഹങ്കാരം മാത്രമാണ്. കാരണം സർവജ്ഞൻ അല്പജ്ഞനാകാൻ ഒപ്പത്തില്ല, രണ്ടും കൂടി യോജിപ്പിക്കാൻ പറ്റത്തില്ല. അവൻ്റെ കൂടെ ആ ഈശ്വര ശബ്ദമേ ഉപയോഗിക്കുന്നു. കാരണം ഈശ്വരൻ എന്ന് വന്നു കഴിഞ്ഞാൽ സർവജ്ഞൻ സർവശക്തൻ രക്ഷിതാവൊക്കെയാണ്. അങ്ങനെയുള്ള ഗുണങ്ങളോടുകൂടിയാണ് ആ ഈശ്വരനാണ് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവവിരുദ്ധമായ കാര്യമാണ്. തന്നെ ഈശ്വരത്തിന്റെ ഈശ്വരീയ ഭാവങ്ങളില്ല. മനുഷ്യ ശരീരത്തോടുകൂടിയിരിക്കുന്ന ആർക്കും അത് സത്യം, ഈശ്വരനാകാൻ സത്യം. എന്തുകൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ പരിമിതികൾ, കർമ്മങ്ങളുടെ പരിമിതികളുണ്ട്, ബുദ്ധിയുടെ പരിമിതികളുണ്ട്, കാര്യത്തിന്റെ പരിമിതി, ശരീരത്തിന്റെ പരിമിതികളുണ്ട്, ജന്മ മരണങ്ങൾ അവിടെ അനുഭവിക്കുന്നു, ഈശ്വരൻ അതൊക്കെ ഉണ്ടോ? രോഗം, ദുഃഖം, സുഖം എല്ലാം അനുഭവിക്കുന്നു അവർക്ക് ഈശ്വരനും. ജീവനിതെല്ലാം കാണുന്നുണ്ട് ജീവഭാവത്തിൽ. ഈശ്വരനും നീ ഒന്ന് തന്നെ, ഈശ്വരനും ഞാൻ ഒന്ന് തന്നെ, ഈശ്വരനും പുരുഷനും ഒന്ന് തന്നെ, ഇങ്ങനെ പറയുന്നത് ഭയങ്കര അബദ്ധമാണ്, സാധ്യമല്ല. ഈശ്വരൻ എന്നുള്ള വാക്ക് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നടത്തം അവിടെ പറയാം സത്വം നീ ഒന്ന് തന്നെ ഇത്രേ പറയുന്നുണ്ട്. ജീവാത്മ പരമാത്മേകത്വം എന്ന് പറയുന്നു ഇത് തന്നെ, സർവാത്മഭാവം എന്ന് പറയുന്നു ഇത് തന്നെ. ജീവാത്മ പരമാത്മേകത്വം എന്ന് പറയുന്നിടത്ത് ഒരു തകരാറ്, ഞാൻ ജീവാത്മാവ്, ഇനി ഒരു പരമാത്മാവ്. ആ പരമാത്മാവ് എങ്ങനെ ആയിക്കോട്ടെ, സർവവ്യാപിയോ നിർഗുണനോ നിരാകാരനോ എന്തോ ആയിക്കോട്ടെ, ഇത് രണ്ടു ഒന്നാണ് എന്ന് പറയുന്നിടത്തും ദോഷം. ജീവാത്മ പരമാത്മേകത്വത്തെ അങ്ങനെ പറയാൻ സാധ്യമല്ല, ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ശ്രുതി ആ രീതിയിലല്ല പറയുന്നു. ഈ സാധനങ്ങൾ പറയാറുള്ളത് അദ്ദേഹത്തിന് ഒരുപാട് മാറ്റം വന്നുണ്ട്. സത്പ്രതിഷ്ഠ സദായതന എന്ന് പറയുന്നത് ഈശ്വരൻ എന്നുള്ള ശബ്ദം ഉപയോഗിച്ച് സർവശക്തി തുടങ്ങി മാനസിക ഭാവനകളൊക്കെ ഉണ്ടാക്കി വരുന്ന വിഷമങ്ങളെല്ലാം അവിടെ മാറും. കേവല സത്വം, സത്വനെ സത്വം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പിന്നെ ഈശ്വരൻ എന്നുള്ള പദത്തിന്റെ ആവശ്യമില്ല. ഈശ്വര സങ്കല്പം പൗരാണികമാണ്, പുരാണത്തിന് യോജിക്കുന്നതാണ്. ഇവിടെ അതല്ല, ഇവിടെ തത്സങ്കല്പമാണ്. തത്വം എന്ന് പറഞ്ഞൊരു തത്വമാണ്, അത് ആന്തരികമായും ബാഹ്യമായും ഒരു വ്യത്യാസം കൂടാതെ നിലനിൽക്കുന്നു. ഈശ്വരൻ അങ്ങനെയല്ല, ഈശ്വരൻ ഇവിടെയല്ല, ദൂരെയാണ്, അല്ലെങ്കിൽ ജീവഭാവത്തിൽ എന്നിൽ ഈശ്വരനില്ല, അല്ലെങ്കിൽ ഞാൻ ശരീര പരിമിതിയോടുകൂടി ഇരിക്കുന്നവനാണ്, ജനിച്ചവനാണ്, നല്ല സംഭവിക്കുന്നവനാണ് എന്നിൽ ആ പരിമിതികൾ ഈശ്വരീയതയെ പ്രകടമാക്കാൻ അവൻ അനുവദ പല പോരായ്മകളും. അപ്പൊ എങ്ങനെ ഈശ്വരനെ ഞാൻ ഒന്നെന്ന് പറയാൻ പറ്റുന്നു? അതുകൊണ്ട് രണ്ടു തരത്തിലും ആന്തരികമായി ജാഗ്രത സ്വപ്ന സൃഷ്ടികളുടെ വിശകലനം ചെയ്താലും ആ സത്ത് തന്നെയാണ്. ബാഹ്യമായി പഞ്ചഭൂതങ്ങളെ വിശകലനം ചെയ്താലും ആ സത്ത് തന്നെയാണ്. ഏത് തരത്തിലായാലും സത്പ്രതിഷ്ഠ സദായതന ഈ സത്തിൽ ഇതിനെയെല്ലാം ഉപയോഗിക്കുന്നു. പുതിയ അദ്വൈതത്തിലാണെങ്കിലോ സത്തിന് പകരം ഈശ്വരനെ കൊണ്ടു, എന്തിനാ ഈശ്വരനെ കൊണ്ടുവരുന്നത്? ഇവിടെ സത്തം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്തിനാ ഈശ്വരനിലേക്ക് പോയി? പ്രക്രിയ തെറ്റൊന്നുമല്ല, ഇനി പറയാം, പക്ഷെ അത് ലളിതമാണ്, മനസ്സിലാക്കാൻ പ്രയാസമാണ്. തത്വമസി മഹാവാക്യാർത്ഥം ശങ്കരാചാര്യരുടെ പേരിൽ തന്നെ പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. പ്രകടന ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങളൊക്കെ താഴെ ശങ്കരാചാര്യ ശങ്കരാചാര്യ ആദി ശങ്കരാചാര്യ രചിതം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.